നാന്നൂറങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണയെന്ന് വിശ്വരാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്തോത്രപ്പുര ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ദുഷ്ടൻ നീ ഞങ്ങളെ രക്ഷകൊള്ളണം. നിന്റെ നല്ല ജീവശക്തിയും മഹത്വം നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ യേശുവിനിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിങ്ങൾ തുറയുമേ തമ്പുരാന്റെ അമ്മ. ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേവനമ്പുരാനമ്മേ വേഷിച്ചുകൊള്ളണമേ. ആമേ. പറയുമാർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവ്, അനുഗ്രഹീതമായ രാത്രിയും കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുമല്ലോ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കൂടി വരവനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ദൈവ വചനത്തെ മന്നം ചെയ്യുവാൻ ലഭിക്കുന്ന ഓരോ നിമിഷവും അവ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷങ്ങളായി കാണുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്വർഗം പരിശീലിപ്പിച്ചിരിക്കുക. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. നിന്റെ കൃപ ഞങ്ങളെല്ലാവരോടും പ്രത്യേകാല ഈ ഒരു മഹാവ്യാധിയുടെ രീതിയിലും ആധിയിലും ആരോഗ്യാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരിലുമൊക്കെ ആയിരിക്കണമേ. വേർപെട്ട ഞങ്ങളിൽ നിന്ന് അനേക ജീവിതങ്ങൾ പൊലിഞ്ഞു പോകുന്നു. ദൈവമായ കർത്താവെ ഈ സംഹാരതോതിനെ ഞങ്ങളിൽ നിന്ന് പിൻവലിക്കണമേ. ഞങ്ങളിൽ നിന്നതിനെ പൂർണ്ണമായും എടുത്തു നീക്കണമേ. പരിപൂർണമായതിനെ തടയുവാൻ തക്കവണ്ണമുള്ള പരിശുദ്ധാത്മകൃപ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നുവെങ്കിൽ സ്വർഗം കനിവോടെ ഞങ്ങളോട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പാപങ്ങളെ കണക്കിടാതെ ഈ ലോകത്തോട് കരുണ ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, ജാഗരിക്കുന്നു, എന്റെ സന്നിധിയിൽ പ്രത്യാശയോടുകൂടി നോക്കുന്നു. ദൈവമായ കർത്താവെ, ദൈവകൃപ എല്ലാവരിലും വ്യാപരിക്കണമേ. ലോകം മുഴുവനിലും കരുണ ചെയ്യണമേ. ഓരോ ദേശത്തിന്റെ അധിപന്മാരോട് കരുണ ചെയ്യണമേ. എടുക്കേണ്ടുന്ന തീരുമാനങ്ങൾ ഏറ്റവും യുക്തിസഹമായെടുത്ത് പിന്നെ പ്രതിരോധിക്കുവാനുള്ള ശക്തിയും ബലവും ബുദ്ധിയും കൃപയും എല്ലാവരോടും നൽകി കൊടുക്കണമേ. നിന്റെ ശക്തിയില്ല എങ്കിൽ ഞങ്ങൾ ഏതുമില്ല എന്നറിയുന്നു. നിന്റെ കൃപയും ശക്തിയും ഞങ്ങളിൽ തുടർന്നും വർദ്ധിച്ചു വരണമേ. പ്രത്യേക ഈ മഹാവ്യാധിയെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണം രോഗികളുമൊക്കെ ആയിട്ട് സമ്പർക്കം പുലർത്തേണ്ടി വരുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരിമാരെയും അമ്മമാരെയും സഹോദരന്മാരെയും എല്ലാം ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ദൈവകരുണ എല്ലാവരോടും കൂടെ ഇരിക്കണമേ, ബലപ്പെടുത്തണമേ. ദൈവമായ കർത്താവ് ഈ സന്ധിയിൽ പ്രത്യാശയോടുകൂടി ഞങ്ങൾ വീണ്ടും വചന ചിന്തകളിലേക്കും പഠനത്തിലേക്കും ദൈവം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക്കുന്ന കൗതാശികമായിരിക്കുന്ന ചിന്തകളിലേക്കുമൊക്കെ ആയിരിക്കുന്നു. നീ ക്ലാസ് നയിക്കുന്ന അച്ഛൻ അനുഗ്രഹിക്കപ്പെടണമേ. ദൈവേശന്റെ പ്രവർത്തനങ്ങളൊക്കെ വാഴ്ത്തണമേ. അദ്ദേഹത്തിലൂടെ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മാഭിവൃദ്ധിക്കും പ്രായോഗിക ജീവിതത്തിലും അത് പ്രയോജനപ്രദമായ തീരുവാനും ഒക്കെ സഹായിക്കണമേ. നിന്റെ കരുണയാൽ ഇനി ക്ലാസ് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്ക് ഏകജാതനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി സമർപ്പിക്കുവാനായിട്ട് തന്നെ. കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട അച്ഛൻ, നമ്മള് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. രഹിന്ദ്രായ ഞങ്ങളെ മുഖ്യ ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ വിട്ടിരിക്കാം. ഇപ്പോൾ ക്ലാസിന്റെ സമയമായതുകൊണ്ട് ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛന് ക്ലാസ് എടുക്കുന്നതാണ്. അതിനുശേഷം അവസാന ഭാഗത്ത് നമുക്ക് ചില ചിന്തകളും കൂടി ഒന്ന് പങ്കുവെച്ച് അത് കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന് വളരെ അനുഗ്രഹീതമായ അച്ഛൻ വിവാഹ കൂദാശയെ പറ്റിയുള്ള ക്ലാസ്സാണ് ലീഡ് ചെയ്യുന്നത്. ഇതുവരെ അച്ഛന് അതിന്റെ ഇൻട്രൊഡക്ഷൻ അതിന്റെ എല്ലാ തലങ്ങളിലും നിന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഞങ്ങള് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ന് മുതൽ അച്ഛൻ കൂദാശ കൂദാശയ കാര്യങ്ങളെ പറ്റി നമ്മളെ പ്രത്യേകമായിട്ട് നമ്മുടെ കയ്യിൽ പ്രിന്റ് ചെയ്ത് കിട്ടിയേക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂദാശാക്രമത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ സമയമില്ലാത്ത സമയത്താണ് ഇതിനുവേണ്ടി അല്പസമയം കണ്ടെത്തുന്നത്. സ്നേഹം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഇന്നത്തെ ക്ലാസ് ലീഡ് ചെയ്യാൻ തക്കവണ്ണം ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുകയും ചെയ്യും.
താങ്ക് യു അച്ഛാ, താങ്ക് യു. ദൈവദ്രനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള മർത്തമറിയ വനിതാ സമാജത്തിന്റെ ചുമതലക്കാരനായിരിക്കുന്ന പി സി ജോസഫ്, പ്രിയപ്പെട്ട സഹോദരിമാരെ, അമ്മമാരെ, ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിവാഹം എന്ന ആശയത്തെക്കുറിച്ചും അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെയാണല്ലോ കുറെ നാളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ വേദപുസ്തക പശ്ചാത്തലത്തെക്കുറിച്ചും അതുപോലെ സഭാപരമായ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. വിവാഹത്തിന് നമ്മൾ എങ്ങനെ ഒരുങ്ങണമെന്നും അതായത് മെറ്റീരിയൽ പ്രിപ്പറേഷൻസ് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും സഭാപരമായി എക്ലേസിയോളജിക്കലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഇനി വിവാഹത്തിന്റെ ശുശ്രൂഷയെ നമുക്ക് കുറച്ചും കൂടി അടുത്ത് പരിചയപ്പെടാമെന്ന് ഈ ആഴ്ചയിൽ വിചാരിക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താ വിഷയവും വിശുദ്ധ വിവാഹ കുദാശയുടെ ക്രമമാണല്ലോ. അതുകൊണ്ട് വിശുദ്ധ വിവാഹ കുദാശയുടെ ക്രമത്തിലേക്ക് നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് കടക്കാൻ തക്കവണ്ണം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ശ്രമിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വിവാഹം എന്ന വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കുന്നുവെങ്കിലും വി ആർ യൂസിംഗ് ദ വേർഡ് ഹോളി മാട്രിമണി ഫോർ ദി സാക്രമെന്റ്. വിവാഹ കുദാശ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ മറ്റ് എല്ലാ ശുശ്രൂഷകൾക്കും എല്ലാ ചടങ്ങുകൾക്കും വിവാഹം വിവാഹം എന്ന് മാത്രമാണ് പറയുന്നതെങ്കിലും ഇംഗ്ലീഷിൽ ഒരുപാട് മറ്റനേകം വാക്കുകൾ ഉണ്ടെന്ന് നമ്മൾ പലതവണയായിട്ട് കേട്ടു. വെഡിങ്ങും അതുപോലെ തന്നെ മാരിയേജ് എന്ന് പറയുന്ന വേർഡുണ്ട്. അതുപോലെ ഉള്ള പല വാക്കുകളെക്കാൾക്ക് ഒക്കെ ഉപരിയായി കുദാശപരമായി നാം കാണുന്ന വിവാഹത്തിന്റെ പേര് ഹോളി മാട്രിമണി എന്നാണ്. വെഡിങ് എന്താണെന്നും മാരേജ് എന്താണെന്നും അതിന്റെ എല്ലാ ഡീറ്റെയിൽസും മറ്റുള്ള വാക്കുകളിലൊക്കെ അർത്ഥങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കടക്കുന്നില്ല. പ്രായപൂർത്തിയായ രണ്ട് ആളുകൾ തമ്മിലുള്ള ബന്ധത്തെ പരിശുദ്ധ സഭയിലൂടെ ദൈവം തമ്പുരൻ, പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവം തമ്പുരൻ യോജിപ്പിക്കുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ വിവാഹ കുദാശ എന്ന് പറയുന്നത്. ദിസ് ഈസ് ആക്ട് ഓഫ് മേക്കിംഗ് സംബഡി യുണൈറ്റഡ് വിത്ത് ദ പ്രസൻസ് ഓഫ് ദ ഹോളി ട്രയൻ ഗോഡ്, ദ ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. പ്രായപൂർത്തിയ രണ്ടാളുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന കൗദാശികമായ ചടങ്ങിനെയാണ് അല്ലെങ്കിൽ ആ ഉടമ്പടിക്കാണ് ഹോളി മാട്രിമണി എന്ന് നമ്മൾ പറയുന്നത്. സഭയുടെ പാരമ്പര്യ പ്രകാരം ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത കൂദാശകളിൽ ഒന്നാണ് വിശുദ്ധ വിവാഹ കൂദാശ. മാമോദിസായ പോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത കൂദാശയാണ്. പക്ഷെ പ്രാക്ടിക്കലി പലയിടത്തും ആവർത്തിക്കപ്പെടാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ സഭയുടെ ചട്ടക്കൂട് അനുസരിച്ച് അവിടെയൊക്കെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അനുതാപത്തിന്റെ ക്രമങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പലതവണ നമ്മള് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. അതുകൊണ്ട് വിവാഹം ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു കൂദാശയാണ് എന്ന സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെയധികം വ്യക്തമായി ബോധ്യമുള്ളതുപോലെ ദ ഹോളി മാട്രിമണി, ദ സർവീസ് ഓഫ് ഹോളി മാട്രിമണി ഹാസ് ടു ഡിഫറെന്റ് പാർട്സ്. രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളാണ് വിശുദ്ധ വിവാഹ കൂദാശയ്ക്ക് സഭാപരമായി നമ്മുടെ ആരാധനാപരമായ വിശുദ്ധ വിവാഹ കൂദാശയ്ക്ക് രണ്ട് പ്രത്യേക ഭാഗങ്ങളാണ് ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ബ്ലെസ്സിംഗ് ഓഫ് ദ റിംഗ്സ് ആൻഡ് ബ്ലെസ്സിംഗ് ഓഫ് ദ ക്രൗൺസ്. മോതിരങ്ങളുടെ വാഴ്വും അതുപോലെ തന്നെ കിരീടങ്ങളുടെ വാഴ്വും, ഇങ്ങനെ രണ്ട് പ്രത്യേക ശുശ്രൂഷകളാണ് വിവാഹത്തിന്റെ ക്രമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേതാണ് എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് മോതിരം വാഴ്വിന്റെ ക്രമത്തെ കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും മോതിരം വാഴ്വ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബ്ലെസ്സിംഗ് ഓഫ് ദ റിംഗ്സ് നമ്മുടെ കുർബാന വിവാഹ ശുശ്രൂഷയുടെ ക്രമത്തിൽ കൊടുത്തിരിക്കുന്നത്. തക്സോ ദ ബുർഖ് ഏസക്തോ, ഏസക്തോ എന്ന് പറഞ്ഞാൽ മോതിരങ്ങൾ എന്നാണ് അർത്ഥം, മോതിരം എന്നാണ് അർത്ഥം. അതിന്റെ സ്ത്രീലിംഗ രൂപമാണ് കൊടുത്തിരിക്കുന്നത്. മോതിരങ്ങളെ വാഴ്ത്തുന്ന ശുശ്രൂഷയാണ് മോതിരം വാഴുവിന്റെ ശുശ്രൂഷ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. ദി സർവീസ് ഇസ് എ കവനന്റ് ദാറ്റ് ഹാസ് ഗോഡ് ആസ് മീഡിയേറ്റർ എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ. ദൈവത്തെ മീഡിയേറ്ററായി വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് വിവാഹ ശുശ്രൂഷ. അതിന്റെ ആദ്യപടിയാണ് മോതിരം വാഴുവിന്റെ ശുശ്രൂഷ. വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് this is a typology that reflects the relationship between church and Jesus Christ. Varan manavalanaya yeshu christuvindeyum vadhu manavasiyaya parishuddha sabheyudeyum pradeegamaana ennum adu pole thanne vishuddha vivaha kudashayile paattukalilum vayanagalilum prarthanagalilum okke namakku kaanan sadhikkunnathu manavalanum manavattiyum thammil nadakkunna ചില സംഭാഷണങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തെ കുറയ്ക്കുന്ന രീതിയിലുള്ള ചില പ്രാർത്ഥനകളും ഉപദേശങ്ങളും ഒക്കെയാണ് അതിൽ ഒരു റെപ്രസെന്റേഷൻ പോലെ അവതരിപ്പിക്കുകയാണ് എന്ന് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ദ ബ്ലെസ്സിംഗ് ഓഫ് ദ റിംഗ്സ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്രാർത്ഥനകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും പറയാം ബ്ലെസ്സിംഗ് ഓഫ് ദ റിംഗ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ജീസസ് ക്രൈസ്റ്റ് റിഡീംഡ് ദ ജെന്റൈൽ ഡോട്ടർ ആൻഡ് മെയ്ഡ് ഹേർ ബ്രൈഡ് ടു ഹിംസെൽഫ് ഓർ മെയ്ഡ് ഹിംസെൽഫ് ആസ് എ ബ്രൈഡ് ഗ്രൂം ടു ഹേർ. വിജാതീയ പുത്രിയെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുകയും അവളെ തനിക്ക് മണവാട്ടിയാക്കി തീർക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന, അതായത് ലോകപ്രകാരം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹത്തെ തന്റെ കുരിശുഭരണം കൊണ്ട് തന്റെ മണവാട്ടിയാക്കി, അതായത് പരിശുദ്ധ സഭയെ തന്റെ മണവാട്ടിയാക്കി തീർത്ത അതേ പ്രക്രിയ തന്നെയാണ് മോതിരം വാഴ്വിന്റെ അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന്റെ ശുശ്രൂഷയിലൂടെ നടക്കുന്നത്. ആ വലിയ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരുടെ ഒരു ഒരു ലക്ഷ്യം നോക്കുക, ജീസസ് ക്രൈസ്റ്റ് ഇൻവൈറ്റ്സ് ഓൾ മൾട്ടിറ്റ്യൂഡ് ആൻഡ് റേസസ് വിത്ത് പ്രോഫറ്റ്സ് ആൻഡ് അപ്പോസ്റ്റിൽസ്. എല്ലാ തരത്തിലുള്ള ജാതികളെയും, അതിനെടുത്ത് പറയുന്ന സ്വജാതികളെയും വിജാതികളെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും സകല വംശങ്ങളെയും ഈ വിരുന്നിലേക്ക് ദൈവം തമ്പുരാൻ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഒരു ഒരു വൈഡർ ആംഗിൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഇത് വെറും ദേവാലയത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കുബേരുകാരുടെയും അല്ലെങ്കിൽ അച്ഛന്മാരുടെയും അല്ലെങ്കിൽ തിരുമേനിമാരുടെയും കുറച്ച് ആളുകളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു ചെറിയ ചടങ്ങല്ല ഇത്. ഒരു വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സർവീസ് ഇൻ എ വൈഡർ ആംഗിൾ. ഇതൊരു വലിയ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് യേശു തമ്പുരാനും മണവാട്ടിയായ സഭയും, നാം ഓരോരുത്തരും അടങ്ങുന്ന മണവാട്ടിയായ സഭയും, അതോടൊപ്പം തന്നെ വിജാതികളും സ്വജാതികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും സകല വംശങ്ങളും ഉൾക്കൊള്ളുന്ന അതേ വെഡിംഗ് ബാങ്ക്വറ്റ്, ആ വിവാഹ വിരുന്നിനെ തന്നെ അനുസ്മരിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ. ആ ശുശ്രൂഷ തന്നെയാണ് റെപ്രസെന്റിംഗ് ദാറ്റ്. ആ ശുശ്രൂഷയെ തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണ് ഈ മോതിരം വാഴവിലൂടെ ചെയ്യുന്നത്. ഇത് സത്യം പറയുന്നത് മോതിരം വാഴവ് എന്ന് പറയുന്നത് ബിട്രോത്തലിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്, നമ്മുടെ വിവാഹ നിശ്ചയത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. അത് പണ്ടുള്ള കാലങ്ങളിൽ രണ്ടായിട്ട് നടത്തിയിരുന്ന ഒരു പാരമ്പര്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ എല്ലാ ശുശ്രൂഷയിലും, വിവാഹ ശുശ്രൂഷയിൽ മോതിരം വാഴവും കിരീടം വാഴവും ഒരുമിച്ച് തന്നെയാണ് നടത്തുന്നത്. ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ കൗമായും അതുപോലുള്ള പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു. സാധാരണഗതിയിൽ പണ്ടൊക്കെ ഉള്ള ഇപ്പോഴും നമ്മളുടെ വിവാഹ ശുശ്രൂഷയുടെ പുസ്തകത്തിൽ വിവാഹം ഒന്നാം ശുശ്രൂഷ എന്ന് പറഞ്ഞുകൊണ്ട് കൗമ ഇല്ലാതെ തന്നെ ശുഭഹോല പോലെ പ്രോവൽ റൂഹോ കാദീശോ എന്ന് പറഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കൗമ എന്ന ആദ്യം കൊടുക്കാത്തതിൽ സാധാരണ ശുശ്രൂഷകളെല്ലാം തുടങ്ങുമ്പോൾ കൗമ എന്ന് കൊടുത്തിട്ടാണ് ആരംഭിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം വി ആർ ഡൂയിങ് ദി സർവീസ് മാമോദിസ ആയാലും അതുപോലെ വിശുദ്ധ വിവാഹ കുതാശി ആയാലും നമ്മൾ വിശുദ്ധ കുർബാനയോടുകൂടി ചേർന്നായിരുന്നു ഒരു കാലത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവിടെ കൗമയെ കുറിച്ച് അവിടെ പ്രതിപാദിക്കാത്തതിന് കാരണം അതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വിശുദ്ധ കുർബാനയോട് ചേർന്നല്ല നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൗമ ചൊല്ലി തന്നെയാണ് ആരംഭിക്കുന്നത്. ശുശ്രൂഷ ക്രമം നമ്മൾ നോക്കിയാൽ മനസ്സിലാകും അവിടെ ദേർ ഈസ് നോ കൗമ. അവിടെ ഏറ്റവും ആദ്യം ശുശ്രൂഷകളൊക്കെ തുടങ്ങി ആദ്യത്തെ കൗമ കഴിഞ്ഞ് ഇൻട്രോഡക്ടറി പ്രയറിലേക്ക് വരുമ്പോൾ വിവാഹ നിശ്ചയത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ ബിട്രോത്തലിന്റെയും മോതിരം വാഴ്വിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ കാണുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ഊന്നൽ കൊടുത്ത് പറയുന്നത്. നോൺ പെരിഷബിൾ ജോയ് ആൻഡ് നോൺ പെരിഷബിൾ ബ്ലെസ്സഡ്നെസ്. അക്ഷയമായ സന്തോഷവും അക്ഷയമായ സൗഭാഗ്യാവസ്ഥയും, ഈ രണ്ട് കാര്യങ്ങൾ മണവാളനും മണവാട്ടിക്കും ലഭിക്കാൻ വേണ്ടിയാണ് ഈ വിവാഹ ശുശ്രൂഷ അല്ലെങ്കിൽ മോതിരം വാഴ്വിന്റെ ശുശ്രൂഷ നടത്തപ്പെടുന്നത് എന്ന് ഇൻട്രൊഡക്ടറി പ്രയറിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരിക്കലും അഴിഞ്ഞു പോകാൻ സാധിക്കാത്ത, ഒരിക്കലും ഇല്ലാതെയാകാൻ പാടില്ലാത്തതായ, നശിച്ചു പോകാത്തതായ സൗഭാഗ്യവും സന്തോഷവും ആനന്ദവും, അതിനൊക്കെ വേണമെങ്കിൽ ജോയ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ ഒക്കെ അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ ആ ഒരു ഒരു നല്ല ആത്മാവിൽ ആനന്ദിക്കാനുള്ള ഒരു അനുഗ്രഹമാണ് ഈ വിവാഹത്തിന്റെ മോതിരം വാഴ്വിന്റെ ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടിയാണ് പട്ടക്കാരും അതോടൊപ്പം തന്നെ സഹകാർമികരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ മോതിരം എന്ന് പറയുന്ന ആശയത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ മറ്റു പല രീതിയിലും വേണമെങ്കിൽ വിവാഹ നിശ്ചയം വേണമെങ്കിൽ നടത്താൻ സാധിക്കും. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങ്, നമ്മൾ സ്വപ്പോളുടെ ചടങ്ങുകൾ കാണുമ്പോൾ അതിൽ കുറി എന്ന് പറഞ്ഞൊരു സംഭവം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ മോതിരം ഉൾപ്പെടുന്ന ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഈ മോതിരത്തിന് ഒരു പ്രത്യേക സ്ഥാനം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടോ എന്ന് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ ജീവിതത്തിൽ മോതിരത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് എന്റെ മനസ്സിലോട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോഡിഗൽ സണ്ന്റെ ഉപമ, മുടിയനായ പുത്രന്റെ അനുഭവിച്ച പാപിയുടെ ഉപമയിൽ നമ്മൾ കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, അവൻ പാപം ചെയ്ത് തെറ്റിപ്പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ അവന് പിതാവ് നൽകുന്ന സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം അതുതന്നെയാണ്, അവന്റെ കൈക്ക് മോതിരമിടുവിക്കുക എന്ന പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15:22 അത് ഞാൻ വിശദീകരിക്കുന്ന ആവശ്യമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതായത് നമ്മൾ മാമോദിസായിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, പുത്ര സ്വീകാര്യത്വത്തിന്റെ നൽവൽ എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇത് ദിസ് ഇസ് എ റെപ്രസെന്റേഷൻ ഓഫ് സക്സഷൻ ആൻഡ് സക്സഷന്റെയും അക്സെപ്റ്റൻസിന്റെയും ഒരു സിമ്പലായിട്ടാണ് ഇവിടെ നമുക്ക് മോതിരത്തെ കാണാൻ സാധിക്കുന്നത്. യേശുതമ്പുരാന്റെയും അല്ലെങ്കിൽ ദൈവന്തമ്പുരാൻ പ്രിയേക ദൈവത്തിന്റെ മക്കളായിത്തീരുവാൻ നമ്മളെല്ലാവരും വിളിച്ചടുപ്പിക്കുന്ന ഒരു ശുശ്രൂഷ തന്നെയാണ് ഈ പറയുന്ന മോതിരം വാഴ്വിലൂടെയും നടക്കുന്നത്. അല്ലെങ്കിൽ പരിശുദ്ധ സഭയെ തന്റെ പുത്ര സ്ഥാനത്തേക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ശുശ്രൂഷ തന്നെയാണ് ഈ മോതിരത്തിലൂടെ നടക്കുന്നത്. പാട്ടിൽ നമ്മൾ പാടുന്നത് അങ്ങനെയാണ്, തന്റെ ശരീരവും രക്തവും മോതിരമായി തന്റെ വിരലിൽ അണിയിച്ചു എന്നാണ് പരിശുദ്ധ സഭ പാടുന്നത്. വിരലിന്മേൽ മെയ് രക്തങ്ങൾ മോതിരമായി എൻ പേർക്കേകി എന്നാണ് അവസാനത്തെ പാട്ടിൽ നമ്മൾ പാടുന്നത്. അതായത് ഹി ഗേവ് ഹിസ് ബ്ലഡ് ആൻഡ് ഫ്ലഷ് ആസ് എ വെഡിംഗ് റിംഗ് ടു മീ. എനിക്ക് എന്റെ കയ്യിൽ അണിയാൻ തക്കവണ്ണം ഒരു മോതിരമായിട്ട് അവന്റെ ശരീരവും രക്തവും എനിക്ക് നൽകി. അത് എന്തിനു വേണ്ടിയാണ്? ഇത്രയും നാൾ ഞാൻ മറ്റാരാലും രക്ഷിക്കപ്പെടാതെ വിമോചിക്കപ്പെടാതെ കിടന്ന വിജാതീയ ഒരു സ്ത്രീ ആയിരുന്നു, അല്ലെങ്കിൽ വിജാതീയ പെൺകുട്ടിയായിരുന്നു, എന്നെ തന്റെ മണവാട്ടിയാക്കി തീർക്കാൻ വേണ്ടി എന്റെ പിതാവ് അല്ലെങ്കിൽ എന്റെ മണവാളൻ എനിക്ക് നൽകിയത് തന്റെ ശരീരവും രക്തവുമാകുന്ന അക്സെപ്റ്റൻസിന്റെ മോതിരമാണ്. അതൊരു അക്സെപ്റ്റൻസ് ആണ്, സ്വീകാര്യത്വത്തിന്റെ ഒരു മോതിരമാണ്. മുടിയനായ പുത്രന്റെ ഉപമയിൽ നമ്മൾ കാണുന്നതും അവനെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട്, പുത്രനാക്കി തീർക്കുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ രക്തബന്ധത്തിലെ സിംബൽ ഓഫ് യൂണിറ്റി ആൻഡ് ബോണ്ട്, ഒരു ബോണ്ടേജിന്റെ ഒരു സിംബൽ കൂടിയാണിത്. പരസ്പര ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സിംബലാണ് ശരിക്കും പറഞ്ഞാൽ മോതിരം എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ വേണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ചും കൂടെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ അതിന് മോതിരത്തിന് ലഭിക്കാറുണ്ട്. റിംഗ് എന്ന രീതിയിൽ നമ്മൾ ആദ്യം കാണുന്നത് റിബേക്കായുടെ കഥയിലാണ്. റിബേക്കായുടെ കഥ നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അബ്രഹാം തന്റെ മകന് വേണ്ടി പെൺകുട്ടിയെ കാണാൻ തക്കവണ്ണം അയക്കുന്നു. തന്റെ ഒപ്പങ്ങൾക്കൊക്കെ വെള്ളം കൊടുത്തതിന് ശേഷം ദാസൻ, സോറി ദൂതൻ, ദൂതനായി വിട്ട ഏലിയാസർ അവളുടെ അവൾക്ക് റിങ് കൊടുത്തു എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് മിക്കവാറും ഉള്ള എല്ലാ ദർശനത്തിനകത്തിലും റിങ് കൊടുത്തു തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ പുസ്തകത്തിൽ മലയാളം എഴുതുന്ന ബൈബിൾ സൊസൈറ്റിയുടെ വേദപുസ്തകത്തിൽ അവിടെ മുക്കുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ NRSV ബൈബിളിലും നോസ് റിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതും ഒരു റിങ്ങിന്റെ ഒരു പരിപ്രേക്ഷ്യം എന്ന് ഇവിടെ അങ്ങനെ പറയാവുന്നതാണ്. ആദ്യം റിങ്ങും അത് കഴിഞ്ഞ് ബ്രേസ്ലെറ്റും കൊടുത്തു എന്നാണ്. വളയും മോതിരവും അല്ലെങ്കിൽ വളയും മൂക്കുത്തിയും കൊടുത്താണ് അവളെ വധുവാക്കി കല്യാണ നിശ്ചയം ചെയ്യുന്നത്. അതുതന്നെ നമ്മൾ വിവാഹ കൂടാശയിൽ മോതിരം വാഴുവിന്റെ ശുശ്രൂഷയിൽ നമ്മൾ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇസഹാക്കിന്റെയും റിബൈക്കയുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ വിഭൂഷിതമാക്കിയ ചെയ്യുന്നവരാണ് ഇവരുടെ വിവാഹ നിശ്ചയത്തെയും അവിടെ അനുഗ്രഹിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഈ റിബേക്കായുടെയും ഇസഹാക്കിന്റെയും വിവാഹ നിശ്ചയത്തെ പൂർത്തീകരിക്കാൻ തക്കവണ്ണം തിരുവനന്തപുരൻ അവിടെ നൽകുന്നതും ഒരു ഒരു മോതിരത്തിന്റെ അടയാളം തന്നെയാണ്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ മോതിരം വായുവായിട്ട് യേശു ശുശ്രൂഷ കാണുന്നത്. വീണ്ടും നമ്മൾ കാണുന്നത് ഒരു ഒരു സൈൻ ഓഫ് അതോറിറ്റി, സിമ്പിൾ ഓഫ് അതോറിറ്റി ആയിട്ട് നമുക്ക് കാണാൻ ചില സമയത്തൊക്കെ മോതിരത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം ജനസിസ് ചാപ്റ്റർ 41:42 അവിടെ കാണുന്നത് രണ്ടു പേരെയാണ്. ഞാൻ വാക്യം വായിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. സ്വപ്നം വ്യാഖ്യാനിച്ചതിന് ശേഷമുള്ള സംഭവമാണ്. സ്വപ്നം വ്യാഖ്യാനിച്ചതിന് ശേഷം ഫറവോ രാജാവിന് ഭയങ്കരമായിട്ട് ഒരു എക്സ്ട്രീം സന്തോഷത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് തന്റെ മുമ്പിൽ നിൽക്കുന്ന സാധാരണക്കാരന അല്ലെങ്കിൽ ജയിൽ പുള്ളിയായ ജോസഫിനോട് തന്റെ മുദ്രമോതിരം ഊരി അവന്റെ കയ്യിൽ എടുപ്പിച്ചിട്ടാണ് അവന്റെ മുമ്പിൽ മുട്ടുകുത്തുവിൽ നിന്ന് ആർപ്പിട്ട് ആൾക്കാരെ കൊണ്ട് ജയഘോഷം ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അധികാരത്തിന്റെ ചിഹ്നം കൂടിയായി മോതിരത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പല സ്ഥലത്തും കാണുന്നുണ്ട്. അതായത് യഹൂദന്മാരെ, രാജാവിനെ ആരാധിക്കാത്ത യഹൂദന്മാരെ കുറിച്ച് വിവരം നൽകുന്ന ഹാമാൻ അവരെ നശിപ്പിക്കാനുള്ള സർവ്വ അധികാരവും കൊടുത്തതിന് ശേഷം അഹശ്വേരോശ് രാജാവ് നൽകുന്നത് തന്റെ മുദ്രമോതിരമാണ്. ദാറ്റ് ഈസ് ഓൾസോ എ സിംബൽ ഓഫ് അതോറിറ്റി. അവരുടെ മേൽ, യഹൂദന്മാരുടെ അല്ലെങ്കിൽ മറ്റൊരു ജനതയുടെ, തന്റെ ഈ രാജാവിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു വലിയ ജനതയുടെ മേൽ അധികാരം നടത്തുവാനുള്ള ഒരു സിംബലായിട്ട് ഹാമാന് ആ മുദ്രമോതിരം നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ച് 4-5 അധ്യായങ്ങൾ കഴിയുമ്പോൾ 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ, എസ്തറിന്റെ പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇതേ മോതിരം ഹാമാന്റെ കയ്യിൽ നിന്ന് ഊരി മൊർദ്ദേഖായിക്ക് കൊടുക്കുന്നതും കാണുന്നുണ്ട്. കാരണം നമുക്ക് കഥകളൊക്കെ അറിയാം, സത്യാവസ്ഥയ്ക്ക് അവസാനം തിരിച്ചറിഞ്ഞതിന് ശേഷം എസ്തറിന്റെ ഇടപെടലിലൂടെ മൊർദ്ദേഖായിയെ മനസ്സിലാക്കുകയും മൊർദ്ദേഖായിക്ക് ഈ മുദ്രമോതിരം ഹാമാന്റെ കയ്യിൽ നിന്നും ഊരി, ഹാമാൻ കഴിമരത്തിന് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മോതിരം, അതേ മുദ്രമോതിരം മൊർദ്ദേഖായിക്ക് കൊടുക്കുന്നതും കാണുന്നുണ്ട്. അതൊരു റീയൂണിയന്റെ ഒരു ഒരു സിംബലായിട്ടാണ് അവിടെ നമുക്ക് മോതിരത്തെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പ്രവചന പുസ്തകങ്ങളിൽ ഒരുപാട് കാണുന്നുണ്ട് ഈ മുദ്രമോതിരവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. കോനിയ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് പറയാം. ഈ ജെറമിയ പ്രവചനം 22:24 ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 22:24 ഈവൻ ഇഫ് ഹി ഈസ് റിംഗ് ടു മൈ ഹാൻഡ്, അവൻ എന്റെ കൈക്ക് ഒരു മുദ്രമോതിരം ആണെങ്കിൽ പോലും ഞാൻ അവനെ ഊരി എറിഞ്ഞേ. കോനിയ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഐ തിങ്ക് ഹി ഈസ് എ കിങ്. അദ്ദേഹം ഒരു രാജാവായിരിക്കാനാണ് സാധ്യത. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടങ്ങളിൽ യഹോവയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നത്. ഇനി അഥവാ ഞാൻ എത്രമാത്രം പ്രാധാന്യം അവന് കൊടുക്കുന്നുണ്ടെങ്കിലും അതൊരു സിംബിൾ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ആ മോതിരത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞ ഒരു നമ്മൾ ഗിവിംഗ് സച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ടു സംബഡി. ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മളൊരു ഒരു സ്പെഷ്യൽ പ്ലേസ് അല്ലെങ്കിൽ സ്പെഷ്യൽ സ്പേസ് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുമ്പോൾ അവിടെയും മോതിരം കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൊനിയ എന്ന് പറയുന്ന ആള് മലയാളത്തിൽ ഇരിക്കുന്ന കൊനിയാവ് എന്നാണ്. കൊനിയാവ് എന്റെ ജീവിതത്തിൽ ഒരു മുദ്രമോതിരം ആണെങ്കിൽ പോലും ഇദ്ദേഹത്തിനെ വലിച്ചെറിഞ്ഞ് കളയും എന്ന് പറയുന്നുണ്ട്. ഈവൻ അതൊരു ഇമ്പോർട്ടന്റ് പൊസിഷൻ ആണെങ്കിൽ പോലും അവൻ യഹോവയ്ക്ക് വിരുദ്ധമായ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹി വിൽ ബി ടിയേർഡ് ഓഫ് എന്നാണ് പറയുന്നത്. ഇനി ശരിക്കും പറഞ്ഞാൽ വിവാഹ നിശ്ചയത്തിന്റെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ മോതിരത്തെ കാണണമെങ്കിൽ നമ്മൾ സോങ് ഓഫ് സോളമന്റെ ബുക്കിലേക്ക് ഉത്തമഗീതം സോങ് ഓഫ് സോങ് പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ മോതിരത്തിന്റെ യഥാർത്ഥമായ അർത്ഥം ഒരു റൊമാൻറ്റിക് മീനിങ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോങ് ഓഫ് സോങ്സിലാണ്. ചാപ്റ്റർ 8 വേഴ്സ് 6 ഉത്തമഗീതം 8 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ കാണുന്നുണ്ട്, നീ എനിക്ക് എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു മുദ്രമോതിരമാണെന്നും എന്റെ കൈയോട് എന്റെ ഭുജത്തോട് ചേർത്ത് വെക്കുന്ന മുദ്രമോതിരമാണ് എന്നും സോങ് ഓഫ് സോളമന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് മണവാളനും മണവാട്ടിയും അല്ലെങ്കിൽ പരിശുദ്ധ സഭയും ക്രിസ്തുവും എന്ന അർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയിൽ തന്നെ വേണമെങ്കിൽ അത് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാവുന്നതുമാണ്. ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ബന്ധം, കോർഡിയൽ ബോണ്ടേജിനെ കുറിച്ചും അതുപോലെ എന്റെ കൈയോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ഒരു മെറ്റീരിയൽ ബോണ്ടേജിനെ കുറിച്ചും ഒക്കെയാണ് അവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു അതിനെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മളുടെ ശുശ്രൂഷയിലാണെങ്കിലും അല്ലെങ്കിൽ ഉടനെക്ഷേഞ്ച് എന്ന് പറയുമ്പോൾ ഹൃദയബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഈ മോതിരം മാറ്റത്തെ പ്രധാനമായിട്ട് കാണുന്നത്. തോമസ് മാത്യൂസ് പറയുന്നത് എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മോതിരമായിട്ടും എന്റെ ഭുജത്തോട് ചേർന്ന് നിൽക്കുന്ന മോതിരമായിട്ടും ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്നാണ് ഉത്തമത്തിനും പറയുന്നത്. ഇനി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം, എന്നിട്ട് വേദപുസ്തകത്തിൽ നിന്നുള്ള മോതിരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിംബലൈസേഷൻസ് നമുക്ക് അവസാനിപ്പിക്കാം. അത് ദ ബുക്ക് ഓഫ് ഹഗായ്, ഹഗായിയുടെ പ്രവചനം ചാപ്റ്റർ 2 വേഴ്സ് 23. അതായത് അദ്ദേഹം ഹഗായിയുടെ പ്രവചനത്തിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം അവസാനിക്കുന്നത്, ഹഗായിയുടെ പ്രവചനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ശെയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. ശെയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലെ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഇത് ഒരു സെലക്ഷന്റെയും അക്സെപ്റ്റൻസിന്റെയും ഒരു സിമ്പൽ ആയിട്ടാണ് ഇവിടെ സെരുബ്ബാബേലിനോട് ഹഗായ് പ്രവാചകൻ യഹോവയുടെ അരുളപ്പാട് അറിയിക്കുന്നത്. സെരുബ്ബാബേലിനെ ഞാൻ മുദ്രമോതിരമാക്കി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഇൻ ഷോർട്ട്, റിംഗ് ഈസ് എ സിംബൽ ഓഫ് ബോണ്ടേജ് ഐഡന്റിറ്റി. രാജാക്കന്മാരൊക്കെ മോതിരം ഉപയോഗിക്കുന്നത് ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടാണ് നമുക്കറിയാം. മുദ്രമോതിരം ഊരി ആണ് പല കാര്യങ്ങളും ഫീൽ ചെയ്യുന്നത്, മുദ്ര വയ്ക്കുന്നത് നമുക്കറിയാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, ഐഡന്റിറ്റി, സക്സഷൻ, അക്സെപ്റ്റൻസ്, എക്സ്ട്രീം ജോയ്, ഭയങ്കരമായ സന്തോഷം ഉണ്ടാകുമ്പോഴാണ് ചിലപ്പോഴൊക്കെ മോതിരം കൈമാറ്റം ചെയ്യുന്നത്. ഇപ്പം മുറദേക്കായി കൊടുത്തതായാലും മുടിയനായ പുത്രന് കൊടുത്തതായാലും ജോസഫിന് കൊടുത്തതായാലും എല്ലാം മോതിരം കൊടുക്കുന്ന ഒരു വലിയ സന്തോഷത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇത്. റിഫ്ലക്ഷൻ ഓഫ് എക്സ്ട്രീം ജോയ് ആൻഡ് സിംബൽ ഓഫ് അതോറിറ്റി, സിംബൽ ഓഫ് ഇമ്പോർട്ടൻസ് ആൻഡ് യൂണിറ്റി. ഇത്രയും കാര്യങ്ങളുടെ ഒരു സിംബലായിട്ടാണ് വേദപുസ്തകത്തിൽ നമ്മൾ മോതിരം കാണുന്നത്. ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വിവാഹ ജീവിതത്തിലും അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിലും മോതിരം എന്ന സാധാരണ ഒബ്ജക്റ്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പങ്കാളികൾ തമ്മിലുള്ള ബോണ്ടേജ്, അത് കോർഡിയൽ ബോണ്ടേജിനെ കുറിച്ചും അവരുടെ ഒരു ഐഡന്റിറ്റിയെ കുറിച്ചും അവർ പരസ്പരം ഉണ്ടാകുന്ന ഒരു ഐഡന്റിറ്റിയെ കുറിച്ചും അതുപോലെ തന്നെ അക്സെപ്റ്റൻസ്, അവരുടെ പരസ്പര സ്വീകരണം, റിഫ്ലക്ഷൻ ഓഫ് ദർ എക്സ്ട്രീം ജോയ്, അതുപോലെ തന്നെ അതോറിറ്റി, ഇമ്പോർട്ടൻസ്, യൂണിറ്റി. ഈ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ഇത്രയും കാര്യങ്ങൾ സിംബലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മോതിരം ഉപയോഗിക്കുന്നത്. വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിലും കൂടി നോക്കുമ്പോൾ, അതുപോലെ തന്നെ സോങ് ഓഫ് സോങ്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ, അത് അങ്ങേയറ്റം പ്രേമത്തിന്റെ, പ്രേമം മരണത്തെക്കാൾ ഭീകരമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. മരണത്തെക്കാൾ ഭീകരമായ കഠിനമായ പ്രേമമായതുകൊണ്ടാണ് ഹൃദയത്തോട് ചേർത്ത് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അതൊരു പ്രേമവുമായി ബന്ധപ്പെട്ട ഒരു അർത്ഥം സോങ് ഓഫ് സോങ്സിൽ കൂടിയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് പരിശുദ്ധ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധവും മണവാളിയും മണവാട്ടിയും തമ്മിലുള്ള ബന്ധവും ഏതായാലും അത്രമാത്രം മരണത്തിനപ്പുറം നിൽക്കുന്ന പ്രണയം എന്ന വാക്കിന് തന്നെ അർത്ഥം പ്രാണനേക്കാൾ അപ്പുറമായത് എന്നാണ്. പ്രാണനേക്കാൾ അപ്പുറമായിട്ട് ഒരാളെ സ്നേഹിക്കുമ്പോഴാണ് അതിന് പ്രണയം എന്ന പേര് വരുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവനേക്കാൾ കൂടുതലായിട്ട് മറ്റൊരാൾക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേ ആളുടെ കൺവീനിയൻസിന് മറ്റൊരാളുടെ ആവശ്യങ്ങൾക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുമ്പോൾ അതിനെയാണല്ലോ പ്രണയം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത്. അപ്പൊ ദൈവം തമ്പുരാന്റെ കാര്യത്തിൽ പരിശുദ്ധ സഭ സ്വീകരിക്കുന്ന നിലപാട് അതുതന്നെയാണ്. മണവാളന്റെ കാര്യത്തിൽ മണവാട്ടി സ്വീകരിക്കേണ്ട നിലപാട് അങ്ങനെ തന്നെയാവും. അതുപോലെ തന്നെ മണവാട്ടിയുടെ കാര്യത്തിൽ മണവാളൻ സ്വീകരിക്കേണ്ടെന്ന നിലപാടും അല്ലെങ്കിൽ ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവും ഭർത്താവിന്റെ കാര്യത്തിൽ ഭാര്യയും സ്വീകരിക്കേണ്ടെന്ന നിലപാട് ഇങ്ങനെയാണ്. വൺ ഷുഡ് ടേക്ക് ദിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ദയർ സ്പൗസസ്. ഓരോരുത്തരുടെ പങ്കാളികളോട് നമ്മൾ ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ സ്വീകരിക്കണമെന്നാണ് ഇൻ ഷോർട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ വീണ്ടും ശുശ്രൂഷയുടെ ആദ്യ ഭാഗം മാത്രമേ നമ്മൾ ഇവരെ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ട് ആദ്യത്തെ ഇൻട്രോഡക്ടറി പ്രയറിനെ കുറിച്ച് മാത്രം പറഞ്ഞപ്പോഴാണ് മോദത്തെ കുറിച്ചുള്ള ഇത്രയും എക്സ്പ്ലനേഷൻ നമ്മൾ തന്നത്. Then, Christ gave his blood and flesh as ring. To complete the joyous bride and groom with rings. And to coordinate the happiness of those who betrothed together. സത്യം പറഞ്ഞാൽ യേശു തമ്പുരാൻ തന്റെ ശരീരവും രക്തവും മോതിരമായി നൽകിയതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഉദാശയിലൂടെ നമ്മളെ വെളിപ്പെടുത്തുന്നത് മണവാളന്റെയും മണവാട്ടിയുടെയും സന്തോഷത്തെ മോതിരങ്ങളിലൂടെ പൂർത്തീകരിക്കുവാനും അതുപോലെ തന്നെ അവരുടെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരുടെ സന്തോഷത്തെ ക്രോഡീകരിക്കാനും ഏകീകരിക്കാനുമുള്ള ഒരു വലിയ ചുമതലയ്ക്ക് വേണ്ടിയാണ് ദൈവം തമ്പുരാൻ തന്റെ ശരീരവും രക്തവും ആകുന്ന മോതിരം സഭയ്ക്ക് നൽകി അവരെ യുണൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനയിൽ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കാറുള്ളത് വിവാഹ ശുശ്രൂഷ അതിൽ പങ്കെടുക്കുന്നത് കാർമികനും മണവാളനും മണവാട്ടിയും മാത്രമാണ് എന്നാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി അതിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈച്ച് എവറി പേഴ്സൺ അതിനകത്തിലെ ഭാഗം തന്നെയാണ്. നമ്മൾ പ്രാർത്ഥനകളും ചൊല്ലുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ശുശ്രൂഷയിലെ ഉപദേശങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കൂടി ഉദ്ദേശിച്ച് തന്നെയാണ്. പ്രാർത്ഥന പ്രത്യേകം ചൊല്ലുന്നുണ്ട് പ്രയേഴ്സ് ആർ മെന്റ് ഫോർ റെഡീമിംഗ് ദ കോൺഗ്രിഗേഷൻ ഫ്രം ഓൾ ഹാൻഡ്സ് ഓഫ് ഇംപ്യൂരിറ്റി ആൻഡ് സിൻ. എല്ലാ വിധത്തിലുമുള്ള തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമൊക്കെ അവരെ വിടുവിക്കാനുള്ള ഒരു പ്രാർത്ഥനയും കൂടിയാണ് ഈ ശുശ്രൂഷയിലൂടെ നടത്തപ്പെടുന്നത്. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെ കുറിച്ചും കൺസേൺഡ് ആയിട്ടുള്ള പ്രാർത്ഥനകളാണ് പരിശുദ്ധ സഭ വിവാഹ നിശ്ചയത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്കെ അവിടെ പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനയിൽ വരുന്ന ഒരു കാര്യം praying for sweet fragrance of good deeds and sublime actions. നല്ല പ്രവൃത്തികളുടെയും അതുപോലെ തന്നെ ഉദാത്തമായ പ്രവർത്തനങ്ങളുടെയും ഒക്കെ സുഗന്ധ പരിമളം ഉണ്ടാകുവാനും അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ വിവാഹ നിശ്ചയത്തിന്റെ ശുശ്രൂഷയിൽ. അതുപോലെ തന്നെ praying for sincere love, unity, calmness, അതുപോലെ തന്നെ യൂണിറ്റി ദാറ്റ് ഇസ് നോട്ട് ഫിൽഡ് വിത്ത് ഇമോഷൻസ്. സ്നേഹത്തിന് വേണ്ടിയും ഐക്യത്തിന് വേണ്ടിയും ശാന്തതയ്ക്ക് വേണ്ടിയും വികാര നിർഭരമല്ലാത്ത ഐക്യത്തിന് വേണ്ടിയും അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഐക്യം അല്ലെങ്കിൽ ഒരുമിച്ച് ചേരൽ എന്ന് പറയുന്നത് വികാരങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മാത്രമാകരുത് എന്ന് ആണ് പരിശുദ്ധ സഭ നമ്മോട് കൽപ്പിക്കുന്നതും. പലതരത്തിലുള്ള വികാരം ഇപ്പൊ സന്തോഷം ഒരു വികാരമാണല്ലോ. സന്തോഷമായാലും അതുപോലെ തന്നെ നെഗറ്റീവ് അല്ലാത്ത എല്ലാ പോസിറ്റീവായ എല്ലാ വികാരങ്ങളും എല്ലാ വികാരങ്ങളുടെയും തള്ളിച്ച കാരണം എക്സ്ട്രസി കാരണം ആവരുത് രണ്ടുപേരും തമ്മിൽ സ്നേഹം ഉണ്ടാകേണ്ടത് എന്നാണ് പരിശുദ്ധ സഭ കൽപ്പിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ മാത്രമേ അതിപ്പോ ലഫ്റ്റ് ആവാം അതിപ്പം ഹാപ്പിനെസ് ആവാം, ജോയി ആവാം, അതുപോലെ ഏത് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസിന്റെ പേരിലായാലും പരസ്പരം ഐക്യം കൂടുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ വികാരം അവസാനിക്കുമ്പോൾ ഇല്ലാതെയാകും. അതുകൊണ്ട് വികാരം നിർഭരമല്ലാത്ത ഐക്യം ഉണ്ടാകാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ സഭ കൽപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും വ്യക്തിപരമായിട്ട് എനിക്ക് വിവാഹ നിശ്ചയത്തിന് അല്ലെങ്കിൽ മോതിരമാടുന്ന ശുശ്രൂഷയിൽ ഒരുപാട് ആകർഷകമായ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയാം തിരുസഭയാമീ ഞാൻ എന്നുള്ള പാട്ടാണ്. ലോകത്തിൽ ഒരുപാട് രണ്ട് സാഹിത്യത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ആളാണ്, മലയാളത്തിലും ഇംഗ്ലീഷിലും. പക്ഷെ ഇതുവരെ ഞാൻ ഇത്രയും സുന്ദരമായ ഒരു പ്രണയകാവ്യം എന്നും കണ്ടിട്ടില്ല. അത്രമാത്രം വളരെ നമ്മള് സാധാരണഗതിയിൽ അത് ശുശ്രൂഷയിൽ മുഴുവൻ പാടാറില്ല, പക്ഷെ മുഴുവനും പാടി നോക്കുമ്പോൾ അതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാകും. അതിൽ പ്രണയമുണ്ട്, വിരഹമുണ്ട്, കാത്തിരിപ്പുണ്ട്, അതുപോലെ തന്നെ പ്രാണനാഥന് പിന്നാലെയുള്ള ഓട്ടമുണ്ട്, യാത്രയുണ്ട്, കണ്ട് മുട്ടുമ്പോൾ ഉണ്ടാകുന്ന അനിർവചനീയമായ ഒരു അനുഭൂതിയുണ്ട്. അങ്ങനെ ഉള്ള ഒരു ഭയങ്കരമായിട്ട് പലതരത്തിലുള്ള ഇമോഷൻസ് മാറി മറിഞ്ഞ കരച്ചിലും കണ്ണുനീരും സ്നേഹവും സന്തോഷവും കാത്തിരിപ്പും എല്ലാ തരത്തിലുള്ള ഇമോഷൻസും ഫ്രസ്ട്രേഷനും എല്ലാ വികാരങ്ങളും ഒരുമിച്ച് വരുന്ന അവതരിപ്പിച്ച് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ധ്യാനമാണ്. വളരെ സുന്ദരമായി അത് ട്യൂൺ ചെയ്തിട്ടുമുണ്ട് പരിശുദ്ധ സഭയിലെ പിതാക്കന്മാർ. ആ പാട്ട് ആരംഭിക്കുന്നത് സ്റ്റാറ്റസ് ഓഫ് ബീയിങ് ഹിസ് ബ്രൈഡ്, അതായത് സഭയാം തിരുസഭയാം ഞാൻ അത്യുന്നതന്റെ മണവാട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത്. കർത്താവിന്റെ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭ ആ ഒരു സ്റ്റാറ്റസിനെ കുറിച്ച് വാചാലയാവുകയാണ് ആദ്യത്തെ വരികളിലൂടെ. അതിന് ഉള്ള പ്രത്യേകതകളെ കുറിച്ചും അതുപോലെ എനിക്ക് ലഭിക്കുന്ന അക്സെപ്റ്റൻസിനെ കുറിച്ചും ഒക്കെ, അതായത് പുറജാതിക്കാരിയായ എന്നെ യേശു ക്രിസ്തു തന്റെ മണവാട്ടിയാക്കി തീർത്തുള്ള എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് അതിന്റെ വരികൾ ആരംഭിക്കുന്നത്. അതിനുശേഷം അതുപോലെ ഹി ഡിസ്ക്രൈബ്സ് ദ ഹാപ്പിനെസ് ഓഫ് ബീയിങ് ഹിസ് ബ്രൈഡ്, സോറി ഷീ, സഭ അവന്റെ മണവാട്ടിയായി തീർന്നതിനുള്ള സന്തോഷത്തെ കുറിച്ചും പിന്നീട് പറയുന്നു. അതിനുശേഷം ഷീ എക്സ്പ്ലെയിൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബ്രൈഡ് ആൻഡ് ഗ്രൂം. സഭ മണവാളന്റെയും മണവാട്ടിയുടെയും പകലോനാണ് മണവാളൻ, പകലാണ് മണവാട്ടി, അതായത് സൂര്യൻ മണവാളനും പകൽ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം ഉൾക്കൊള്ളുന്ന പകലാണ് മണവാട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സുന്ദരമായ രീതിയിൽ മണവാളനെ മണവാട്ടിയുടെയും ഫീച്ചേഴ്സിനെ കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. അത് അതിനുശേഷം ആണ് സെർച്ച് ഫോർ ലവ്, തന്റെ ബ്രൈഡ് ഗ്രൂമിന് വേണ്ടിയുള്ള സെർച്ച് ആരംഭിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ഭാഗം, ആദ്യത്തെ ഭാഗത്ത് അങ്ങേയറ്റം പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ചില വരികൾക്ക് ശേഷം തന്റെ പ്രണയത്തെ കുറിച്ച് പ്രണയിത കാമുകനെ അന്വേഷിച്ചുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ്. അത് വേദപുസ്തകത്തിന് പാരല്ലായി നടത്തുന്ന ഒരു യാത്രയാണ്. പരിശുദ്ധ സഭ വേദപുസ്തകത്തിന് പാരല്ലായിട്ട് നടത്തുന്ന ഒരു യാത്രയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് പ്രത്യേകിച്ച് ഗോസ്പെലിന് പാരല്ലായിട്ട് നടത്തുന്ന ഒരു യാത്ര, കരയും കടലും ഒക്കെ താണ്ടി മണവാട്ടി അല്ലെങ്കിൽ കാമുക യാത്രയാവുന്നുണ്ട്. അവിടെ എങ്ങും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു ബേത്ലഹേമിലാണ് ആ വചനം ഗഢമായി തീരുന്നത്, ബേത്ലഹേമിലാണെന്ന് ആരോ പറഞ്ഞു. അപ്പം നേരെ ഒരുപാട് സെർച്ചുകൾക്കൊടുവിൽ നേരെ ഞാൻ ബേത്ലഹേമിലേക്ക് പോയി. ബേത്ലഹേമിലേക്ക് പോയപ്പോൾ അവിടെ കാണാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ ആരോ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് മിസ്രൈമിലേക്ക് പോയി, അതായത് ഈജിപ്തിലേക്ക് പോയി എന്ന് സംബന്ധി ടോൾഡ്. അതിനുശേഷം ഈജിപ്തിൽ വീണ്ടും പോകും, ബേത്ലഹേമിൽ നേരെ ഈജിപ്തിലേക്ക് പോകുന്നു. ഈജിപ്തിൽ ചെല്ലുമ്പോൾ വീണ്ടും ആരോ പറയുന്നു ഇവിടെ ഇത്രയും നേരം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വേണ്ട, നസറത്തിലേക്ക് പോയി, നസറത്തിൽ താമസിക്കാൻ പോയി എന്ന് പറയുന്നു. വീണ്ടും അത് കേട്ടുകൊണ്ട് ഈജിപ്തിൽ നേരെ മണവാട്ടി നസറത്തിലേക്ക് പോവുകയാണ്. നസറത്തിൽ ചെല്ലുമ്പോൾ പറയുന്നു വേണ്ട, അവൻ അവന്റെ പരസ്യ ശുശ്രൂഷയ്ക്കുള്ള കാലമായി, അതുകൊണ്ട് അവൻ യോർദാനിലേക്ക് പോയി എന്ന് പറയുന്നു. ഹി കെയിം ടു ജോർദാൻ ആൻഡ് ആഫ്റ്റർ ഹിയറിംഗ് ദാറ്റ് ഷീ ഈസ് ഫോളോയിങ് ഹിം ടു ജോർദൻ, യോർദാൻ നദിയിലേക്ക് അവന്റെ സ്നാനം കാണാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ യോർദാൻ നദിയിലേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ സ്നാനം കഴിഞ്ഞ് പോയി കഴിഞ്ഞിരുന്നു. അതിനുശേഷം അപ്പോഴത്തേക്കിനും ഒരുപാട് ക്ഷീണിക്കുന്നു. ആരോ പറയുന്നുണ്ട് നിന്നെ എന്നാണ്ട് അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്, ആ കല്യാണത്തിലേക്ക് നിന്നെ നിന്റെ മണവാളൻ വിളിക്കുന്നുണ്ട്, കല്യാണത്തിന് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്യാണ വിരുന്നിലെത്തിയാലെങ്കിലും എന്റെ മണവാളനെ കാണാൻ സാധിക്കുന്നു. കല്യാണ വിരുന്നിലേക്ക് പോകുന്നു, അത് വെഡിങ് ഓഫ് കാനായാണ്. കാനായിലെ കല്യാണത്തിൽ ചെല്ലുമ്പോഴും അവിടെ വൃത്തിയാക്കപ്പെട്ട അല്ലെങ്കിൽ രൂപഭാവം മാറപ്പെട്ട ആ വീഞ്ഞ് എനിക്ക് ഭക്ഷിക്കാൻ തരുന്നു. ആ ഭക്ഷിക്കുന്ന സമയത്തും മണവാളൻ അന്വേഷിക്കുന്നു, കാണുന്നില്ല. അതിനുശേഷം നേരെ ഞാൻ പോകുന്നത് മറ്റുള്ളവരുടെ ഉപദേശപ്രകാരം അവർ പറയുന്നു മരുഭൂമിയിലേക്ക് അവൻ പോയി എന്ന് പറയുന്നു. നേരെ മരുഭൂമിയിലേക്ക് പോകുന്നു. അവന്റെ ഉപവാസത്തിന്റെ സമയത്ത് അവന് കൂട്ടിരിക്കാൻ വേണ്ടി മരുഭൂമിയിലേക്ക് പോകുന്നു. മരുഭൂമിയെ കുറെ നാളൊക്കെ അലിഞ്ഞുതിരിഞ്ഞ് നടന്നിട്ടും കാണാൻ സാധിക്കുന്നില്ല. അവിടെ വെച്ച് അറിവ് കിട്ടുന്നു. അവിടെ ഒരു ജനം വന്നിട്ട് മണവാട്ടിയോട് പറയുന്നു, കാമുകിയോട് പറയുന്നു, നിന്റെ മണവാളൻ ഹി വെന്റ് ടു ഗോകുൽത്ത, അവൻ ഗോകുൽത്തായിലേക്ക് മരണത്തിന് വേണ്ടി പോയി എന്ന് പറയുന്നു. അപ്പോൾ വളരെ വേദനയോടുകൂടി സിയോനിലേക്ക് അവർ പോകുന്നതായിട്ട് പിന്നീട് കാണുന്നുണ്ട്. അതിനുശേഷം ആരോ പറഞ്ഞു ഗോകുൽത്തായിലില്ല, അവന്റെ ശരീരം കബറിൽ വയ്ക്കപ്പെട്ടു. അവന് കബർ ലക്ഷ്യമാക്കി പോകുന്നു. കബറിൽ ലക്ഷ്യമാക്കി കബർ എന്ന സ്ഥലത്ത് ചെന്നപ്പോഴേക്കും അവൻ ഉത്ഥാനം ചെയ്തിരുന്നു. ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ പരിശുദ്ധ സഭ കണ്ടുമുട്ടുന്നു. ഒടുവിൽ അങ്ങനെയാണ് ആ ഈ പാട്ട് അവസാനിക്കുന്നത്. പരിശുദ്ധ സഭ ഉത്ഥാനം ചെയ്തവനായ ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ ഭയങ്കരമായ സന്തോഷത്തോടുകൂടി അവനെ ആശ്ലേഷിച്ച് ചുംബിക്കുന്ന ഒരു സഭയെ മണവാട്ടി അല്ലെങ്കിൽ കാമുകയെ നമ്മളിവിടെ കാണുകയാണ്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, താതനികേതം ഞാൻ പൂവി വിട്ടിയിടാം ഞാൻ റൂഹായ, എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. ഞാൻ പിതാവിന്റെ സന്നിധിയിൽ ചെന്നിട്ട് ഞാൻ പരിശുദ്ധ റൂഹായെ ആശ്വാസദായകനായി നിന്നെ കയച്ചു തരാമെന്ന് പരിശുദ്ധ സഭയോട് പറഞ്ഞിട്ട് ആ ശുശ്രൂഷ അവസാനിപ്പിക്കുകയും അവസാനം കൂത്തോമോയോടുകൂടി ആ ശുശ്രൂഷ മോതിരം വാഴുവിനെ ശുശ്രൂഷ അവസാനിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ സുന്ദരമായ രീതിയിൽ ഒരു കാവ്യാത്മകമായ ഒരു ഒരു രീതിയിലാണ് മോതിരം വാഴുവിനെ ശുശ്രൂഷ പ്രത്യേകിച്ച് ഈ ഗാനം. അതുപോലെ തന്നെയാണ് കിരീടം വാഴുവിൽ ഏദൻതോട്ടം നത്തോനെ എന്ന പാട്ടും ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ റൊമാൻറ്റിക്കായിട്ട് കണ്ടിരിക്കുന്ന രണ്ട് പോയട്രിയാണ് ഏദൻതോട്ടം നത്തോനെ എന്ന പാട്ടും സഭയാന്തരിസഭയാമി ഞാൻ എന്നുള്ള പാട്ടും. അങ്ങനെ കൂത്തോമയിലൂടെ മണവാളനും മണവാട്ടിക്കും അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് മോതിരം വാഴുവിന്റെ ശുശ്രൂഷ അവിടെ അവസാനിപ്പിക്കുകയാണ് കാർമ്മികരും പ്രധാന കാർമ്മികരും ചേർന്ന്. അതാണ് ശരിക്കും പറഞ്ഞാൽ മോതിരം വാഴുവിന്റെ ഒരു സ്ട്രക്ചറും മീനിങ്ങും ഒക്കെ ഇതാണ്. ഇതിലും ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് അവതരിപ്പിച്ചത്. ഇതിനും കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള തിയോളജി അവതരിപ്പിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി. എങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വിവാഹ ശുശ്രൂഷ കാണുമ്പോൾ നമ്മളുടെയോ നമ്മുടെ മക്കളുടെയോ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലെയോ ആരുടെയെങ്കിലും ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി മോതിരം വാഴുവിന്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്ന് മാത്രമാണ് ഈ ഇന്നത്തെ ഒരു ഒരു ക്ലാസ്സിലൂടെ ശുശ്രൂഷയിലൂടെ പറയാൻ തക്കണം ആഗ്രഹിച്ചത്. ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഹോളി മാട്രിമണി എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഹോളി മാട്രിമണി ദ ലിറ്റുറജി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ദ ബ്ലെസ്സിംഗ് ഓഫ് ദ റിംഗ്സ്, ഹോളി മാട്രിമണിയെ കുറിച്ച് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യപ്പെടാത്ത ആവർത്തിക്കപ്പെടാത്ത പുതാശിക്കപ്പെടുന്ന ഒന്നാണ്. ഇതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ദിസ് ഇസ് എ കവനന്റ് ദാറ്റ് ഹാസ് ഗോഡ് ആസ് ദ മീഡിയേറ്റർ, ദൈവം മധ്യസ്ഥനായി നിന്നുകൊണ്ട് നടത്തുന്ന ഒരു വലിയ കവനന്റ് ആണ്, വലിയ ഉടമ്പടിയാണ് വിശുദ്ധ വിവാഹ കുദാശ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിംബലൈസേഷൻ ഓഫ് ക്രൈസ്റ്റ് ചേർച്ച് റിലേഷൻഷിപ്പ്, ക്രിസ്തുവും സഭയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു സിംബലൈസേഷൻ റെപ്രസെന്റേഷൻ ആണ് ഹോളി മാട്രിമണി എന്ന് നമ്മൾ പറഞ്ഞു. നേരെ നമ്മൾ മോതിരം വാഴുവിനെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിജാതീയ പുത്രിയെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുകയും അതുപോലെ തന്നെ അതിലേക്ക് സകല ജാതികളെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അത് വിരുന്നിലേക്ക് ക്ഷണിക്കുകയും ചെയ്തവനായ യേശു ക്രിസ്തു അല്ലെങ്കിൽ തൃത്വത്തിലൊരുവനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയിൽ നാം യാചിക്കുന്ന രണ്ട് കാര്യം അക്ഷയമായ സന്തോഷവും അക്ഷയമായ സൗഭാഗ്യ അവസ്ഥയുമാണ്. The non-perishable joy and non-perishable blessedness. അതുപോലെ തന്നെ വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന മോതിരത്തിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് പല ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്നുള്ള അർത്ഥതലങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ ഒന്ന് ചിന്തിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് പറയുമ്പോൾ the ring is a symbol of bondage, identity, succession, acceptance, reflection of extreme joy, authority, importance and unity. ഇനി ഒരുപാട് അർത്ഥങ്ങൾ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അത്യാവശ്യമായിട്ടും പ്രധാനമായിട്ടുമുള്ള ചില റെപ്രസെന്റേഷൻ ആയി ഇതാണ് മോതിരത്തിൻ്റെത്. അതുപോലെ തന്നെ സഭ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിലും ഈ മോതിരത്തിന് പകരമായിട്ട് ദൈവം തമ്പുരാൻ സഭയുടെ കൈകൾ അണിയിച്ച മോതിരം എന്ന് പറഞ്ഞാൽ തന്റെ ശരീരവും രക്തവുമാണ്. എന്നെ മമ്മൂദീസായാൽ ആത്മീയ ആയുധം അണിയിക്കുകയും വിരലിന്മേൽ മേ രക്തങ്ങൾ മോതിരമായും തീർക്കുകയും എന്നാണല്ലോ നമ്മൾ പറയുന്നത്. മമ്മൂദീസായിലൂടെ ആത്മീയ ആയുധം അണിയിക്കുകയും അതുപോലെ തന്നെ ശരീരവും രക്തവുമാകുന്ന മോതിരം കൈകൾ അണിയിക്കുകയും ചെയ്ത ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രാർത്ഥനകളെല്ലാം പാടുന്നത്. അതുപോലെ തന്നെ മണവാളന് മണവാട്ടിക്കും വേണ്ടി മാത്രമല്ല കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടെ സഭയ്ക്കുള്ളത്. അതുപോലെ തന്നെ അവസാനത്തിലേക്ക് വരുമ്പോൾ വികാരഭരിതമല്ലാത്ത യൂണിറ്റി, ഐക്യവും സിൻസിയർ ലവും, സിൻസിയർ ലവിന്റെ വിശ്വസ്തതയുള്ള സ്നേഹം, വിശ്വസ്തതയുള്ള സ്നേഹവും ഐക്യവും കാംനെസ് ശാന്തതയും ഒക്കെ ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ അവസാനം സഭയാം തിരുസഭയാം ഈ ഞാൻ എന്ന പാട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് അതിന്റെ കണ്ടന്റ് എന്താണെന്ന് അതിനെ കുറിച്ച് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു. ആർക്കെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ശുശ്രൂഷ ക്രമം ഉണ്ടെങ്കിൽ ആ പാട്ടൊന്ന് ഇടയ്ക്ക് തിരിച്ചു വായിച്ചു വെക്കണം. ചില സമയത്തൊക്കെ നമ്മുടെ ഉള്ളിലേക്കും ആ മറവാട്ടി അലഞ്ഞു നടക്കുന്ന ആ ഒരു ചിത്രമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാണ്ടെക്കണം സാധ്യതയുണ്ട്. ഒടുവിൽ ഊത്തോമ ചൊല്ലി നമ്മൾ, ഊത്തോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാപന പ്രാർത്ഥന എന്നാണ് ഊത്തോമ എന്ന വാക്കിന്റെ അർത്ഥം. ഊത്തോമോ അതായത് അവസാനത്തെ പ്രാർത്ഥന, മുങ്ങളെ മണവാട്ടിയെയും കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷ മൂലമാർഗത്തിലെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇനിയുള്ള ക്ലാസ്സിൽ നമുക്ക് കിരീടമാഴുവിലേക്ക് പ്രവേശിക്കാം എന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വിസി ജോളിച്ചൻ ആൻഡ് താങ്ക് യു ലോപ, താങ്ക് യു എവരിബഡി.
താങ്ക് യു വെരി മച്ച് അശ്വൻ. വളരെ ശ്രേഷ്ഠമായ നിലയിൽ കൗദാശിക കാര്യങ്ങളെ പറ്റി, വിവാഹ ശുശ്രൂഷയുടെ കൗദാശിക വശത്തെ പറ്റി അച്ഛൻ ഇന്ന് ആരംഭിച്ചു. എനിക്ക് തോന്നുന്നു അച്ഛന് തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല, കൗദാശ കാര്യങ്ങള് കുറച്ചുകൂടെ സമയം എടുത്ത് ഭംഗിയായിട്ട് അച്ഛൻ ധാരാളം ആശയങ്ങൾ അച്ഛന്റെ മനസ്സിലുണ്ട്. അത് പറയാനായിട്ട്, അത് കേൾക്കാനായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാ ആഗ്രഹം. ഒത്തിരി തിരക്ക് പിടിച്ച് തീർക്കാനായിട്ടല്ല, അച്ഛന് കുറച്ചുകൂടെ സമയം എടുത്ത് വിശദമാണ്. ഞാനിങ്ങനെ ഇതിങ്ങനെ സ്വാഗതം കേട്ടിരിക്കുകയായിരുന്നു. എന്തെല്ലാം കാര്യങ്ങൾ അച്ഛൻ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ അർത്ഥതലങ്ങളും സ്പർശിക്കത്തക്ക വണ്ണം വളരെ ശ്രേഷ്ഠമായ കാര്യം. സഭയാം തിരുസഭയാമീൻ എന്നുള്ള ഗീതം നമ്മൾ സാധാരണ അങ്ങനെ എല്ലാവരും മൊത്തം അങ്ങ് പാടാറില്ല. അതിനകത്ത് അച്ഛന് ഓരോ സ്റ്റാൻസാടെ അർത്ഥം പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ നമുക്ക് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ, അവന്റെ പരിശ്രൂഷയിലൂടെ, ആദ്യം ബെത്ലഹേമിൽ ജനിച്ചു, അവിടുന്ന് ഹേരോദാവ് അവിടെ വാണിരുന്നത് കൊണ്ട് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഈജിപ്തിലോട്ട് പോയി, അവിടുന്ന് തിരിച്ചു വന്നപ്പം ഈ ഹേരോദാവിനേക്കാളും വലിയ പുള്ളി അർക്കലാവോസ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം വീണ്ടും ജോസഫിനോട് അരളി ചെയ്തു, നസറെത്തിൽ പോയി താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ നസറെത്തിൽ ചെന്നു അവന് യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതം മുഴുവൻ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ വരച്ചു കാട്ടിയിരിക്കുന്നു എന്നുള്ളൊരു വലിയ ആന്തരികാർത്ഥം അതിൽ നിന്ന് ലഭിച്ചു. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും ഞങ്ങൾക്കെല്ലാം കേൾക്കാനായിട്ട് അച്ഛൻ ആഗ്രഹം. അതുകൊണ്ട് ഈ കൗദാശി കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി തിരക്ക് പിടിക്കേണ്ട, നമുക്കിനിയും രണ്ടു മൂന്നാല് ക്ലാസ് കൂടെ ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അച്ഛനത് സമയമെടുത്ത് ഭംഗിയായിട്ട് പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഒത്തിരി മുന്നോട്ട് പോകാതെ ഇത്രയും തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല എന്ന് സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. വളരെ ഭംഗിയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അച്ഛൻ അത് എടുത്തു തന്നു. ഈ മോതിരം വാഴുവിന്റെ ശുശ്രൂഷ, ഈ മോതിരത്തെ പറ്റി അച്ഛന് ദിവസം പരാമർശങ്ങളെല്ലാം നടത്തി. ഒരു ചെറിയ അടപ്പ് മാത്രം ഞാൻ ഇന്ന് ചെയ്തോട്ടെ. ഈ മോതിരം എപ്പോഴും ഇറ്റേണിറ്റിയെ സൂചിപ്പിക്കുന്ന ദേർ ഇസ് നോ എനി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓർ എൻഡ് ഫോർ എ റിംഗ് എന്ന് പറയാറുണ്ടല്ലേ, ഒരു തുടക്കം ഒടുക്കോ ഇല്ല, ഇറ്റേണിറ്റിയ. അപ്പൊ ആ നിത്യതയാണ് അതിന്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന അർത്ഥം. മോതിരത്തിന്റെ അർത്ഥം അതാ. യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നുവെന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആന്തരിക അർത്ഥം കൂടി മോഹൻപെട്ട അച്ഛൻ അത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. കർത്താവിന്റെ ശരീര രക്തങ്ങൾ നമ്മളെ നിത്യതയിലേക്ക് നയിക്കാനായിട്ട് ഉപയുക്തമായി തീരണം. പരസ്പരം സ്നേഹത്തോടുകൂടി, ബന്ധത്തോടുകൂടി രണ്ട് ജീവിതാനുഭവങ്ങളിലായിരുന്നവര് ചേർന്ന് വരുന്ന ശ്രേഷ്ഠമായ കൗദാശികമായ അനുഭവം. നമ്മൾ സാധാരണ ഒരു ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ ഒരു ഭാര്യയ്ക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പേരെഴുതാൻ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും പേരുകൾ അവൾ എഴുതി, ഭർത്താവിന്റെയും മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെ ഒക്കെ എഴുതി. അതിൽ നിന്ന് പിന്നെ ഇറേസ് ചെയ്യാൻ പറഞ്ഞപ്പോഴ് അത് നമുക്കറിയാമല്ലോ, അവസാനം 10-15 പേരുടെ പേരെഴുതിയിൽ നിന്ന് ഇറേസ് ചെയ്ത് വന്നപ്പോഴ് സ്വന്തം ജന്മം നൽകിയ മാതാപിതാക്കളുടെയും അവള് ജന്മം നൽകിയ കുഞ്ഞുങ്ങളുടെയും പേര് വരെ ഇറേസ് ചെയ്ത് കളഞ്ഞു. ഭർത്താവിന്റെ പേര് മാത്രം അവസാനം ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ പേര് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോഴ് ഭർത്താവിന്റെ പേര് മാത്രം അവിടെ അവശേഷിപ്പിച്ചു എന്നൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് കൗദാശ്യകർമ്മത്തിന് ശ്രേഷ്ഠത. അതാണ് യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളിലൂടെ ഈ ശ്രേഷ്ഠമായ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇൻവെർട്ടഡ് കോമയിലെ കോ ക്രിയേറ്റേഴ്സ് ആയിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ശ്രേഷ്ഠമായ കൗദാശ്യകർമ്മമാണ് വിവാഹ കൂദാശ എന്ന് പറയുന്നത്. അച്ഛനത് വളരെ ശ്രേഷ്ഠമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഷക്കൈന എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, നമ്മൾ ഈ ദുഃഖത്തിന്റെ പാനപാത്രം എന്ന് പറയും പാട്ട് പാടുന്ന സമയത്ത് അതിനകത്ത് ഷക്കൈന എന്നൊരു വാക്ക് പറയാറുണ്ട്, ദ പ്രസൻസ് ഓഫ് യാഹുവേ എന്നുള്ളത്. ഞാനിത് ഈ വിവാഹ ഉദാശയായിട്ട് ചേർത്ത് പറയുന്നതിനൊരു അർത്ഥമുണ്ട്, അതും കൂടി ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഈ ഷക്കൈന എന്ന് പറയുന്ന മേഴ്സി സീറ്റിനെ പറ്റിയാ പറയുന്നത്, ദൈവത്തിന്റെ സാക്ഷി പട്ടകത്തിന്റെ നടുവിലുള്ള രണ്ട് കെരൂബുകൾക്ക് നടുവിലുള്ള മേഴ്സി സീറ്റ്, അതിനെയാണ് ഷക്കൈന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് യാഹുവേ ഓർ പ്രസൻസ് ഓഫ് യാഹുവേ എന്നുള്ള, അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഓഫ് യാഹുവേ എന്നൊക്കെ അതിന് മീനിങ് ഉണ്ട്. ഈ യഹൂദന്മാർ വിശ്വസിച്ചിരുന്ന ശ്രേഷ്ഠമായ ഒരു കാര്യം രണ്ടിടങ്ങളിൽ ഈ ഷക്കൈന ഉണ്ടെന്ന്, ഒന്ന് ജെറുസലേം ദേവാലയത്തിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ജെറുസലേം ദേവാലയത്തിൽ വെച്ചിരിക്കുന്ന ഈ സാക്ഷി പട്ടകത്തിന്റെ കെരൂബുകളുടെ നടുവിലുള്ള മേഴ്സി സീറ്റ്, അവിടെ ദേവാലയത്തിന്റെ ഹോളി ഓഫ് ഹോളീസില് പ്രസൻസ് ഓഫ് യാഹുവേ ഉണ്ട്. എന്നാൽ രണ്ടാമത് ഈ വിവാഹ ഉദാശയായിട്ട് ചേർത്ത് വരുന്ന കാര്യമാണ്, രണ്ടാമത് അവർ ഷക്കൈന ഉണ്ടെന്ന് പറയുന്നത് ദമ്പതികളുടെ കിടപ്പറയിലാണ്. അപ്പോ അത്ര പവിത്രമായിട്ടാണ് വിവാഹ ഉദാശ അവർ കാണുന്നതെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആ ഒരു ശ്രേഷ്ഠതയിലേക്കാണ് മണവാട്ടിയായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത്. വെളിപാട് ഉത്സവം 19-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ് നമുക്ക്. അത്തിയില കൊണ്ട് ആടെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചു, പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാടിനെ കൊന്ന് നമുക്കൊരു വസ്ത്രം നമുക്ക് നൽകി. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുത്തതായിട്ട് നമ്മൾ കാണുന്നു. ആ വസ്ത്രം കൊണ്ട് വേണം നമ്മൾ നിത്യജീവനിലേക്ക് ചെല്ലാൻ. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വായിക്കുന്നത് തന്റെ കാന്തയായ മണവാട്ടിക്ക് കല്യാണ വസ്ത്രം നൽകിയിരിക്കുന്നല്ലോ എന്ന്. യേശുക്രിസ്തു ഈ വിവാഹ വസ്ത്രം നൽകിയ ഉപമ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1-14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കല്യാണ വിരുന്നിലേക്ക് അനേകർ ക്ഷണിക്കപ്പെട്ടവരാരും വരാഞ്ഞപ്പം മുടന്തരെയും കുരുടരെയും ഒക്കെ വിളിച്ചു, അവരെല്ലാം വന്നു. അപ്പൊ ഞാൻ ഉപമ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഒന്നുമില്ലാത്ത പാവം പിടിച്ച ആൾക്കാരെയൊക്കെ കല്യാണത്തിന് വിളിച്ചേച്ച് ദൈവനമ്പുരാൻ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഉടയവൻ ചെയ്ത ഒരു കാര്യം, ഒരുത്തിന് മാത്രം കല്യാണ വസ്ത്രം ഇല്ല, അവൻ എടുത്ത് പുറത്ത് ഇരുളിലേക്ക് തള്ളിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആ ചെറുപ്പകാലത്തൊക്കെ അത് വായിക്കുമ്പം എനിക്ക് ദൈവത്തിന്റെ ആ നീതിയിൽ അത്രയും വലിയൊരു സുഖമില്ലായിരുന്നു. പിന്നീട് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ മുടന്തരെയും കുരുടരെയും അല്ലെ പ്രജാതിയും ഒക്കെ ദൈവം വിളിച്ചപ്പോഴേ, അല്ലെങ്കിൽ ഈ ഉടയവൻ വിളിച്ചപ്പോൾ അവർക്കെല്ലാം ഒരു വസ്ത്രം കൊടുത്തിരുന്നു. ഹി പ്രൊവൈഡഡ് എ റോബ്, ദൈവം എല്ലാവർക്കും കൊടുത്തിരുന്നു. അത് നഷ്ടപ്പെടുത്തിയിട്ട് വന്നതുകൊണ്ടാണ് ഇവനെ തള്ളിക്കളഞ്ഞു. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും പ്രത്യേക വിവാഹ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കണം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു വിവാഹ വസ്ത്രങ്ങൾ. ഇനിയും കാന്തയായിരിക്കുന്ന മണവാട്ടിയായിരിക്കുന്ന സഭ നമുക്ക് നൽകിയിട്ടുണ്ട്, ദൈവം തമ്പുരാൻ ഒരു വിവാഹ വസ്ത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈസ്റ്ററിന്റെ വലിയ സന്ദേശം അത, പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയത, നമ്മുടെ പാപങ്ങളെല്ലാം പോക്കി നമ്മൾ ഇത്രയും നാളും അത്തിയിലേം കൊണ്ട് അരയാടയൊക്കെ ഉണ്ടാക്കിയെങ്കില് The lamp was slaughtered. കുഞ്ഞാട് അറുക്കപ്പെട്ടു, നമുക്ക് ശ്രേഷ്ഠമായ വിവാഹ വസ്ത്രം നൽകപ്പെട്ടു. അതുകൊണ്ട് ആ നിത്യജീവനിൽ പരസ്പരം പങ്കാളികൾ തമ്മിലുള്ള പവിത്രതയിലും വിശ്വസ്തതയിലും ഒക്കെ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് ചെന്നു ചേരണം എന്ന ഒരു വലിയ അർത്ഥം, ആ ഇറ്റേണിറ്റി, അത് വെഡിങ് റിങ്ങിലൂടെ യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളിൽ പങ്കാളികളാകുക വഴി അവിവാഹ മോതിരം കയ്യിലണിയുക വഴി ആ നിത്യതയുടെ അനുഭവത്തിലേക്ക് ചെന്ന് ചേരാനായിട്ടുള്ള വലിയ ആഹ്വാനമാണെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട അച്ഛൻ തന്റെ ക്ലാസ്സിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. ശ്രേഷ്ഠമായ അച്ഛന്റെ വാക്കുകൾക്ക് പ്രത്യേകം സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കും. താങ്ക് യു വെരി മച്ച് അച്ഛൻ. നീ എന്നാ പറയാനുള്ള പ്രത്യേകിച്ച്
താങ്ക് യു അച്ഛാ. മോതിരം വാഴവിന്റെ ശുശ്രൂഷയെ കുറിച്ച് ജോബി അച്ഛൻ വളരെ വിശദമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടാത്ത ചില പോയിന്റ്സും ഒരു വിശാലമായ കാഴ്ചപ്പാടിലൂടെ പഴയ നിയമപശ്ചാത്തലത്തിലുള്ള സംഭവങ്ങളിലൂടെയൊക്കെ അച്ഛൻ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. പങ്കെടുത്ത എല്ലാവർക്കും ഈ ക്ലാസ് പ്രയോജനപ്രദവും അനുഗ്രഹപ്രദവുമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ജോബി അച്ഛാ. ജോബി അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും മത്തമറിയ സമാജത്തിന്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മത്തമറിയ സമാജത്തിന്റെ നമ്മുടെ ഡയസിഷൻ വൈസ് പ്രസിഡന്റ് പി സി ഗോർ അച്ഛന് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തു. അതിലവിയായ സന്തോഷമുണ്ട്. നിരാശയുടെയും ആകുലതയുടെയും ഈ കാലത്ത് പ്രത്യാശ കൈവിടാതെ ദൈവത്തിൽ കൂടുതൽ അധിഷ്ഠിതമായി ധൈര്യത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കാനായിട്ട് അച്ഛൻ നമ്മളോട് ആദ്യമേ തന്നെ പറഞ്ഞു. അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. അതോടൊപ്പം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, അടുത്തയാഴ്ച ബുധൻ വ്യാഴൻ ദിവസങ്ങളിൽ പതിവ് പോലെ വൈകുന്നേരം 8 മണിക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റ് മലയാളം ക്ലാസ്സുകളുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് അടുത്താഴ്ച. അടുത്താഴ്ച 28 അധ്യായങ്ങളോടുകൂടി മലയാളം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി താല്പര്യപൂർവ്വം ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ഉത്സാഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. നമുക്ക് പ്രാർത്ഥിച്ച്
അവസാനിപ്പിക്കാച്ചോ.
വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. അനേകരെ ഈ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന നമ്മുടെ മലയാളി സമൂഹത്തിൽ തന്നെ ധാരാളം പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ട്, അസുഖം മൂലമായിട്ടും അല്ലാതെയൊക്കെ. പ്രത്യേകിച്ച് ന്യൂയോർക്കിലും ഞാൻ ഈ താമസിക്കുന്ന മിഷിഗൺ സ്റ്റേറ്റിലും ഒക്കെ ഇതിന്റെ നമ്പർ വളരെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം കാലിഫോർണിയയിലും വാഷിംഗ്ടണും ഒക്കെ ആയിരുന്നു, അത് അവിടെയൊക്കെ വെച്ച് കുറയാനായിട്ട് തുടങ്ങി. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എന്നാലും ഈ ദേശങ്ങളെയൊക്കെ ഓർത്ത്, ഇതിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഈ സ്ഥലത്തെയൊക്കെ ഓർത്ത് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. വീണ്ടും ഓർപ്പിക്കുന്നു, നമ്മളിത് ഈസി ആയിട്ട് എടുക്കരുത്. നമുക്കൊന്നും കാണപ്പെടാത്ത ഒരു ശത്രുവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗ്രോസറി മേടിക്കാനോ അതിനൊക്കെ അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്നത് ഗവർണർ പറഞ്ഞാലും ഇല്ലെങ്കിലും പ്രസിഡന്റ് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇതിന്റെ വരുമ്പരാഴിക നമ്മൾ നേരിട്ട് കണ്ടും മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു ഈസി ഗോയിങ് ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ അതില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഇത് കാണുമ്പോൾ പലപ്പോഴും ഇവിടെയൊക്കെയുള്ള എന്റെ ഈ ദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊന്നും ഇതുവരെ അത് അവർക്ക് മനസ്സിലായിട്ടില്ല തന്നെ വാട്ട്സ് ഗോയിങ് ഓൺ എന്നുള്ളത്. അപ്പൊ അവരുടെ ആ ഒരു നെഗ്ലിജൻസ് കാണുമ്പോൾ പ്രയാസം തോന്നുന്നതുകൊണ്ട് ഞാൻ അങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്യാവശ്യമല്ലാത്ത ഒരു കാര്യങ്ങൾക്കും പുറത്തിറങ്ങാതിരിക്കുക കുഞ്ഞുങ്ങളെ ഒന്നുമായിട്ട്. തീർച്ചയായിട്ടും ദൈവം കൂടുതൽ കൃപ നമ്മളോട് ചെയ്യട്ടെ. നമുക്ക് വേണ്ട നേരോടെ വീണ്ടും പ്രാർത്ഥനയിലായിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഹെൽത്ത് വർക്കേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും നിങ്ങളുടെ ദൈനംദിനമായ എല്ലാ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. അല്പമായോ അധികമായോ ഈ മഹാമാരി നീങ്ങിപ്പോകാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സകലരെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. ഉത്ഥിതനായ ക്രിസ്തുവിന്റെ സമാധാനം അനുഗ്രഹം നമ്മളോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഇരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആശീർവാദം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ജോബി അച്ഛ പ്ലീസ് അച്ഛ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധം സഹവാസവും നമ്മെല്ലാവരുടെ മേലും പരിശുദ്ധ സഭയുടെ മേലും സഭയുടെ എല്ലാ ആധ്യാത്മിക പ്രവർത്തനങ്ങളുടെ മേലും മർത്തമറിയ സമാജത്തിന്റെ മേലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും അതിനെ നേതൃത്വം നൽകുന്ന എല്ലാവരുടെ മേലും പ്രത്യേകം ഇന്ന് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും മനുഷ്യൻ ചെയ്യുകയും ചെയ്ത ലോകത്തിൽ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയുടെ മേലും അതിന്റെ കംപ്ലീറ്റ് ക്യൂറിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഹോരാത്രമായി അതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സയന്റിസ്റ്റുകളുടെയും മെഡിക്കൽ വർക്കേഴ്സിന്റെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും അതുപോലെ തന്നെ രോഗികളുടെ മേലും രോഗികളുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ വാങ്ങിപ്പോയവരുടെ വേർപാടിൽ വേദനിക്കുന്നവരുടെ മേൽ ലോകത്തിൽ അങ്ങും ഇങ്ങും അങ്ങോളം ഇങ്ങോളമുള്ള ഈ രോഗത്തിന്റെ പേരിൽ ചെറുതും പരിതമായ വേദനയുടെ പ്രയാസങ്ങളിലും കടന്നു പോകുന്നു നമ്മുടെ എല്ലാ സഹോദരങ്ങളുടെ മേലെ, അവരുടെ എല്ലാം ആത്യന്തികമായ ആശ്വാസത്തിന്റെ മേലെ, നമ്മുടെ എല്ലാം പ്രാർത്ഥനയുടെയും ഉത്തരത്തിന്റെ മേലും എപ്പോഴും എപ്പോഴും കൊണ്ടായിരിക്കും മാറാകട്ടെ.
Okay, thank you everybody. Good night.
Thank you.
Good night, Ashok.
Good night.